reveals himself to us according to our need.
നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിവാക്കി തരുന്നു.
And if we have no sense of need in our life, we will have no further revelation from God.
നമുക്ക് ഒരു ആവശ്യകത ബോധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും കൂടുതലായ വെളിപ്പാടുകളൊന്നും നമുക്ക് ലഭിക്കുകയില്ല.
It's a great mistake to think that we can come to a meeting and listen to a message and that God is going to reveal himself to us.
നാം ഒരു മീറ്റിംഗുകളിലേക്ക് കടന്നു വരികയും പ്രസംഗം കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ തന്നെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളതായ ഒരു ചിന്താഗതിയാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതായ നടന്നതായ ഏറ്റവും വലിയ പ്രാസംഗികൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
And many people who heard him preach for 3.5 years finally shouted, "Crucify him."
മൂന്നര വർഷക്കാലത്തോളം ആ യേശു കർത്താവിനെ കേട്ടതായ എല്ലാവരും അതിന്റെ അവസാന കാലഘട്ടത്തിൽ അവനെ അവരിൽ മിക്ക ഒട്ടുമിക്കവരും അവസാന സമയത്ത് ആ യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ട് അവര് ആർത്തപ്രവർത്തിച്ചു.
എന്നാൽ
വളരെ ചുരുക്കം പേർക്ക് മാത്രമേ യഥാർത്ഥമായ വെളിപ്പാട് ലഭിച്ചുള്ളൂ.
Most of the people could not understand.
ഒട്ടും വളരെയധികം ആൾക്കാർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
Why couldn't they understand?
എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത്?
Because they were not clever.
അവര് മിടുക്കന്മാരല്ലാതിരുന്നത് കൊണ്ടാണോ?
In fact, some of the clever people could not understand.
അതല്ല, ഒരു വേറൊരു ഏറ്റവും മിടുക്കന്മാരായവർക്ക് പോലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല.
Jesus said in Matthew chapter 11, verse 25.
യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
See, in verse 20, it says he began to reproach the cities in which most of his miracles were done because they did not repent.
20-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങളെ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി.
Said, "What are you, Chorazin? What are you, Bethsaida?" and so on.
കൊരിസായ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദായ നിനക്ക് ഹാ കഷ്ടം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി.
Capernaum also, verse 23.
23-ാമത്തെ വാക്യത്തിൽ കഫർനഹൂമിനെ പറ്റി പറയുന്നു.
These cities had very clever people among them who heard Jesus preach.
ഈ പട്ടണങ്ങളിലൊക്കെയും വളരെ മിടുക്കന്മാരായ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ യേശു കർത്താവ് പഠിപ്പിച്ചത് കേൾക്കുകയുണ്ടായി.
But they did not repent.
എന്നാൽ അവർ മാനസാന്തരപ്പെട്ടില്ല. അവർ മനസ്സിലാക്കി, അവർ കേട്ടു, എന്നാൽ അവർ മാനസാന്തരപ്പെട്ടില്ല.
And if you hear and understand and don't repent, it is much better that you don't hear.
നിങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അതിലും നല്ലത് നിങ്ങൾ കേൾക്കാതെ ഇരിക്കുകയായിരുന്നു.
Our responsibility increases when we hear and don't repent.
നമ്മൾ കേട്ടിട്ട് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അതോട് കൂടെ കൂടുകയാണ്
ചെയ്യുന്നത്.
അപ്പോൾ നല്ലത് നാം കേൾക്കാതെ ഇരിക്കുന്നതാണ്.
I tell people in our church in Bangalore.
ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ളതായ സഭയിലുള്ള ആൾക്കാരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്.
People come like visitors.
സന്ദർശകരായി കടന്നു വരാറുള്ളവരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്.
A lot of people like to hear good sermons.
വളരെയധികം ആൾക്കാര് നല്ല പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്.
So they come to our church.
അവര് ഞങ്ങളുടെ സഭകളിലേക്ക് കടന്നു വരാറുണ്ട്.
And I tell them it's very dangerous to come here.
ഞാൻ അവരോട് പറയാറുണ്ട്, ഇവിടെ കടന്നു വരുന്നത് വളരെ അപകടകരമേറിയ കാര്യമാണ്.
Because the more you hear the truth, the more you have to answer to God for one day.
നിങ്ങൾ കൂടുതൽ സത്യം കേൾക്കുമ്പോൾ കൂടുതലായി നിങ്ങൾ ദൈവത്തോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്.
You have to answer to God for more.
നിങ്ങൾ കൂടുതലായി ദൈവത്തോട് സമാധാനം പറയേണ്ടതായിട്ടുണ്ട്.
If you obey, then of course it's a tremendous blessing in coming here.
നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും അത്ഭുതകരമായതായ അനുഗ്രഹം അതോടുകൂടെ വരുന്നു.
We are not serious about obedience. I say, better not to come to our church.
നിങ്ങൾ അനുസരണത്തെ പറ്റി അത്ര കാര്യമാക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ സഭയിൽ കടന്നു വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുന്നതാണ് നല്ലത്.
Because then at least you won't have any responsibility. Okay, I never heard.
അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ഉത്തരവാദിത്തം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞാൻ ഒരാളും
കേട്ടിട്ടില്ല.
നിങ്ങൾ കേൾക്കുകയും എന്നിട്ട് അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ ഭയാനകരമായ ഒരു സാഹചര്യമാണ്. അത് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വയ്ക്കുക, ആ കമ്പനി നിങ്ങളെ കൂടെ പണമെല്ലാം ഏൽപ്പിച്ച് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു.
കമ്പനിയുടേതായ
ചില ജോലികൾക്ക്
കമ്പനി
നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് 100 രൂപ എടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ 600 റിയാലിന് നിങ്ങൾ ഉത്തരം
പറയേണ്ടതായിട്ട് വരും.
നിങ്ങളുടെ കമ്പനിയിൽ നിന്നും 10,000 റിയാൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ 10,000 റിയാലിന് ഉത്തരം പറയേണ്ടതായിട്ട്
വരും.
ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നതും ഇതേ അവസ്ഥയിൽ തന്നെയാണ്.
Where God's word is preached faithfully, if you hear it, it's like getting more from God, for which you have to answer to God for more.
പ്രത്യേകമായിട്ടും വിശ്വസ്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നതായി എവിടെയും നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കേൾക്കുന്നതനുസരിച്ച് കൂടുതൽ ദൈവത്തിന് നിങ്ങളുടെ
ഉത്തരവാദിത്തമുള്ളവരായിരുന്നു.
ഈ പട്ടണങ്ങളൊന്നും അവരെ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു,
25-ാമത്തെ
വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കർത്താവ് അവരോടല്ല പറഞ്ഞത്, കർത്താവ് തന്റെ സ്വർഗസ്ഥനായ പിതാവിനോടാണ് പറഞ്ഞത്.
I praise thee, Father, Lord of heaven and earth, that you hid these things from the wise and intelligent and revealed them to babes.
ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
Why does God hide his truths from clever, intelligent people?
എന്തുകൊണ്ടാണ് കർത്താവ് ഈ സത്യങ്ങള് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത്?
Why does he reveal them to babes?
എന്തുകൊണ്ടാണ് കർത്താവ് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്?
What do babes have?
ശിശുക്കൾക്ക്
which clever, intelligent people don't have?
ശിശുക്കൾക്ക് എന്താണുള്ളത് ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ലാത്തത്?
You see, clever, intelligent people are invariably proud of their cleverness and intelligence.
ജ്ഞാനികളും വിവേകികളും ആയവര് യാതൊരു വ്യത്യാസവുമില്ലാതെ തങ്ങളുടെ ജ്ഞാനത്തിലും വിവേകത്തിലും അഹങ്കാരമുള്ളവരാണ്.
And proud people do not get revelation from God.
അഹങ്കാരം അഹന്തയുള്ളതായ മനുഷ്യരെ ആരും ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാടും സ്വീകരിക്കാൻ കഴിയത്തില്ല.
Whether a man is proud of his wealth or his job or his intelligence.
അവന്റെ ബുദ്ധിയെ സംബന്ധിച്ചോ അവന്റെ ജോലിയെ സംബന്ധിച്ചോ അവന്റെ സമ്പത്തിനെ സംബന്ധിച്ചോ അവൻ അഹങ്കാരമുള്ളവനാണെങ്കിൽ ദൈവത്തിൽ വെളിപ്പാട് പ്രാപിക്കാൻ കഴിയില്ല.
അതിന്റെ
അർത്ഥം ദൈവം ജ്ഞാനികളായ മനുഷ്യർക്ക് എതിരാണെന്നല്ല.
ഇന്റലിജൻസ് ഇസ് ലൈക്ക് ദ കളർ ഓഫ് our skin. We are born with it, we cannot change it.
ആ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ തൊലിയുടെ നിറം പോലെയാണ്. നമുക്ക് നാം ജനിച്ചതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല.
I can't be proud of the color of my skin and I can't blame God for the color of my skin.
എന്റെ തൊലിയുടെ നിറത്തിൽ എനിക്ക് അഹങ്കരിക്കാനും കഴിയില്ല. അതിനുവേണ്ടി ദൈവത്തെ കുറ്റം പറയുവാനും എനിക്ക് കഴിയത്തില്ല.
ഇന്റലിജൻസ് ഇസ് ലൈക്ക് ദാറ്റ്. We are born with it.
ആ നമ്മുടെ ജ്ഞാനം ബുദ്ധി എന്ന് പറയുന്നത് അതുപോലെയാണ്. നാം അതുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്.
We are not born with pride.
എന്നാൽ നാം അഹങ്കാരത്തോടു കൂടിയല്ല ജനിച്ചിരിക്കുന്നത്. നമ്മുടെ തൊലിയുടെ നിറത്തെ പറ്റിയോ നമ്മുടെ ബുദ്ധിയെ പറ്റിയോ നമ്മുടെ സമ്പത്തിനെ പറ്റിയോ അഹങ്കാരിയാകാൻ നാം തിരഞ്ഞെടുക്കുകയാണ്
ചെയ്തത്.
ആ അഹങ്കാരമാണ് ദൈവം നമ്മളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുവാനായിട്ട് ഇടയാക്കി തീർക്കുന്നത്.
ഗോഡ് റിവീൽസ് തിങ്സ് ടു സം പീപ്പിൾ.
എളിമയുള്ളവർക്ക് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു.
Jesus once speak of a child and said, if you humble yourself like this child, you are great in God's kingdom.
ആ ദൈവം ഒരിക്കൽ യേശു കർത്താവ് ഒരിക്കൽ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ തന്നെ താൻ താഴ്ത്തുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്.
So what do babes have which clever, intelligent people don't have?
ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇല്ലാത്തതും കുഞ്ഞുങ്ങൾക്കുള്ളതും എന്താണ്? എളിമ. അവർക്ക് ഒന്നും അറിയില്ല.
They don't pretend to know anything. You take a 1-year-old, what does it know?
ഒന്നും അറിയാവുന്നതായിട്ട് അവരെ അഭിനയിക്കുന്നില്ല. നിങ്ങൾ ഒരു വയസ്സായ ഒരു കുഞ്ഞിനെ എടുത്തു നോക്കുക, അതിനെന്തറിയാം?
God hides these things from the clever and intelligent and reveals them to babes.
ദൈവം ഈ കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിവാക്കി കൊടുക്കുന്നു.
What is that humility which a babe has?
കുഞ്ഞുങ്ങൾക്കുള്ളതായ ആ താഴ്മ എന്താണ്? അതിന് ഒരു ആവശ്യകതാ ബോധമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ അവരെ മറ്റുള്ളവരിൽ എപ്പോഴും ആശ്രയിച്ചായിരിക്കുന്നു. ഒരു നാം ആശ്രയിച്ചായിരിക്കുന്നത് ഒരു താഴ്മയുടെ ഭാഗമാണ്. നാം വളർന്നു വരുമ്പോൾ നാം കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറുന്നു.
You must be like a little child, like that child is dependent on the father or mother for everything. You must be dependent on God for everything.
ഇവിടെ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ ഒരു കുഞ്ഞ് തന്റെ മാതാപിതാക്കളിൽ എത്രമാത്രം ആശ്രയിച്ചായിരിക്കുന്നുവോ അതുപോലെ നാം ശിശുക്കളെ പോലെ ദൈവത്തിലെ എല്ലാ കാര്യത്തിനും ആശ്രയിച്ചായിരിക്കണം എന്നാണ്.
See, a small 2-year-old cannot even cross the street without the
മാതാവിന്റെയോ പിതാവിന്റെയോ മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞിനെ റോഡ് മുറിച്ച് കടക്കാൻ പോലും കഴിയത്തില്ല.
എവ്രിതിങ് ഇറ്റ് മീൻസ് ഇറ്റ്സ് പേരന്റ്സ്.
എന്നാൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ മാതാപിതാക്കന്മാരെ അവർക്ക് അതിന് ആവശ്യമുണ്ട്.
ജീസസ് സെഡ് ഗ്രോൺ അപ്പ് പീപ്പിൾ ആർ നോട്ട് ലൈക്ക് ദാറ്റ്.
യേശു കർത്താവ് പറഞ്ഞു പ്രായമായവര് അങ്ങനെയല്ല.
ദേ ഡോണ്ട് ലീൻ അപ്പോൺ ഗോഡ്.
അവര് ദൈവത്തില് ആശ്രയിക്കുന്നില്ല.
ലീൻ അപ്പോൺ ദെയർ ഓൺ ഇന്റലിജൻസ് ആൻഡ് എബിലിറ്റി.
അവര് തങ്ങളുടെ ബുദ്ധിയിലും തങ്ങളുടെ കഴിവിലുമാണ് അവർ ആശ്രയിക്കുന്നത്.
സച്ച് പീപ്പിൾ നെവർ ഗെറ്റ് റെവലേഷൻ ഓൺ ഗോഡ്സ് വിൽ.
അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വെളിപ്പാടുകളും ലഭിക്കില്ല.
നിങ്ങൾ
കെമിസ്ട്രി പഠിക്കുന്നത് പോലെ തന്നെ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് പഠിക്കാൻ
കഴിയും.
അനേക ബൈബിൾ സ്കൂളുകളിലേക്ക് കടന്നുപോയി ഫിസിക്സും കണക്കും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ബൈബിളും പഠിക്കാറുണ്ട്. ബൈബിളിൽ ഉള്ളതായ വസ്തുതകൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയും.
ജീസസ് ഇസ് യൂസിംഗ് എ വേർഡ് ഹിയർ കോൾഡ് റെവലേഷൻ. യു റിവീൽ ദം. റെവലേഷൻ ഈസ് അനദർ തിങ്.
ഇവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വെളിപ്പാട് എന്നാണ്, അതായത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് അതിൽ നിന്നും വ്യത്യസ്തമാണ്.
വെൻ ദ ഫാരിസീസ് ലുക്ക്ഡ് അറ്റ് ജീസസ്,
പരീശന്മാർ കർത്താവിലേക്ക് നോക്കിയപ്പോൾ,
ദേ സ്റ്റഡീഡ് ദ ബൈബിൾ,
അവര് ബൈബിൾ പഠിച്ചിട്ടുണ്ട്.
ദേർ വാസ് നോബഡി ഇൻ ഇസ്രായേൽ ഹൂ ന്യൂ ദ ബൈബിൾ ലൈക്ക് ദ ഫാരിസീസ്.
പരീശന്മാരെ പോലെ ബൈബിൾ അറിയാവുന്ന ആരും തന്നെ ഇസ്രായേലിൽ ഇല്ലായിരുന്നു.
Their Bible was the Old Testament, Genesis to Malachi.
അവരുടെ ബൈബിൾ എന്ന് പറയുന്നത് പഴയ നിയമമാണ്, ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെയുള്ളത്.
From Genesis to Malachi, it is written about Jesus.
ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു.
Genesis, you read about the seed of the woman.
ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതിയായിട്ടുള്ളവനെ പറ്റി പറയുന്നു.
In Exodus, you read about the lamb that was slain.
പ്രപാട പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പറ്റി പറയുന്നു.
ഇൻ ലെവിറ്റിക്കസ് യു റീഡ് അബൌട്ട് ഓൾ ദ സിൻ ഓഫറിംഗ്.
ലേവിയ പുസ്തകത്തിൽ പാപയാഗത്തെ പറ്റി പറയുന്നു.
ഇൻ നമ്പേഴ്സ് യു റീഡ് അബൌട്ട് ദ റോക്ക് ദാറ്റ് വാസ് സ്മിറ്റൻ.
സംഖ്യാപുസ്തകത്തിൽ നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ട പാറയെ പറ്റി പറയുന്നു.
ഓൾ ദ ബുക്സ് ഐസായ റീഡ് അബൌട്ട് ഐസായ 53 ദ സഫറിംഗ്.
ഏഷ്യ 53 ആ കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്തുവിനെ പറ്റി പറയുന്നു.
ഇൻ മലക്കായി യു റീഡ് about the son of righteousness.
മലാഖി പുസ്തകത്തിലെ നീതിയുടെ പുത്രനെ പറ്റി അവിടെ പറയുന്നു. നീതി സൂര്യനെ പറ്റി അവിടെ പറയുന്നു.
And how Jesus would suddenly come into the temple.
എങ്ങനെയാണ് പെട്ടെന്ന് യേശു കർത്താവ് ദേവാലയത്തിലേക്ക് വരുന്നത്?
Genesis to Malachi is written about Jesus.
ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവചനം വരെയും യേശു കർത്താവിനെ പറ്റി എഴുതിയിരിക്കുന്നു.
അവന്
എങ്ങനെയാണ് ബേത്ലഹേമിൽ ജനിക്കാൻ പോകുന്നതെന്ന് മീക്കായുടെ പുസ്തകത്തിൽ പറയുന്നു.
23
സങ്കീർത്തനത്തിൽ പറയുന്നു, 22 സങ്കീർത്തനത്തിൽ പറയുന്നു അവന്റെ കരം തുളക്കപ്പെടുന്നതിനെ പറ്റിയും.
With studying all this Bible, when they saw Jesus, they said he is the Beelzebul, the prince of devils.
ഈ ബൈബിൾ മുഴുവനും വ്യക്തമായിട്ടും പഠിച്ചിട്ടും അവർ യേശു കർത്താവിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇവൻ ബെയ്സെബൂലാണെന്ന്. എങ്ങനെയാണത്?
ബിക്കോസ് ദേ ലാക്ക് ഇന്റലിജൻസ്.
അവർക്ക് ബുദ്ധി ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്.
ദേ വേർ സം ഓഫ് ദി ക്ലെവറസ്റ്റ് പീപ്പിൾ ഇൻ ദി വേൾഡ്.
ലോകത്തിലുള്ള ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാരിൽ ചിലരായിരുന്നു അവര്.
എവരിബഡി നോസ് ജൂസ് ആർ സം ഓഫ് ദി മോസ്റ്റ് ഇന്റലിജന്റ് പീപ്പിൾ ഇൻ ദി വേൾഡ്.
ഒട്ടുമിക്കവർക്കും അറിയാം യഹൂദന്മാരാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ളതായ മനുഷ്യര്. ഹരീശന്മാർ വളരെ മിടുക്കന്മാരായിരുന്നു. അവര് ബൈബിൾ പഠിച്ചിരുന്നു.
ആ
ബൈബിൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നതായ ആ യേശു കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് ബെയ്സെബൂലാണെന്ന് പറഞ്ഞു അവർ തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? അവർക്ക് വെളിപ്പാട് ലഭിക്കാൻ ഇടയായില്ല.
They had intelligence, but no revelation.
അവർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു, എന്നാൽ വെളിപ്പാടില്ലായിരുന്നു.
അവിടെ
വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ അത്രമാത്രം വിദ്യാഭ്യാസമുള്ളവനായിരുന്നില്ല.
അവന്
മുക്കുവനായ ആ പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം കർത്താവ് അവനോട് ചോദിച്ചു, നീ ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്?
പതിനാറാമത്തെ
വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പതിനാറാമത്തെ വാക്യത്തിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ആകുന്നു ഉത്തരം പറഞ്ഞു. എങ്ങനെയാണ് പരീശന്മാർ ഇവൻ സാത്താനാണെന്ന് പറഞ്ഞതും എങ്ങനെയാണ് പത്രോസ് പറഞ്ഞത് ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന്? അവർ രണ്ടുപേരും വായിച്ചത് ഒരേ ബൈബിള് തന്നെയാണ്. പത്രോസിനേക്കാളും വളരെ ബുദ്ധിയായിരുന്നു ഈ പരീശന്മാര്. ഇവിടെയാണ് അതിന്റെ ഉത്തരം.
ജഡരക്തങ്ങളെ
എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനുഷികമായ ആ മിടുക്കല്ല നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. പിതാവ് സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി
തന്നു.
എന്തുകൊണ്ട് പത്രോസ് ഒരു കുഞ്ഞിനെ ഒരു ശിശുവിനെ പല ദിവസങ്ങളിലേക്ക് കടന്നു വന്നു? നമുക്ക് എങ്ങനെയാണ് വല്ല മനസ്സിലാക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് യേശു കർത്താവിനെ പറ്റിയുള്ളതായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത്?
രണ്ടു
കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിലെ ഇങ്ങനെ പറയുന്നു.
രണ്ടു
കൊരിന്ത്യർ മൂന്നാം അധ്യായം.
They read verse 15 to this day when Moses is read a veil lies over their hearts.
അവരുടെ പഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്ന മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോടും അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു.
That means when some people, that was the Bible in those days, when they read the Bible, there's a veil, you can't see anything.
അതാണ് ആ ദിവസം ഉണ്ടായിരുന്നതായ ബൈബിൾ. അവർ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ മേലെ ഒരു തിരശീല കിടക്കുന്നു, അവർക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല.
Cloth on top of the Bible, what can you read?
നിങ്ങൾ നിങ്ങളുടെ ബൈബിളിന്റെ മുകളിൽ ഒരു തുണി വിരിക്കുന്നുവെന്ന് കരുതുക, നിങ്ങൾക്ക് എന്ത് വായിക്കുവാനായിട്ട്
കഴിയും?
അതാണ്
അർത്ഥമാക്കുന്നത്.
അവര് അത് വായിച്ചു എന്നാൽ അവർക്കൊന്നും മനസ്സിലായില്ല, കാരണം അവരുടെ ഹൃദയത്തിന്മേൽ ഒരു തിരശീല കിടന്നിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, നാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. ഏത് ദൈവത്തിലെ ഏത് കർത്താവിലേക്ക്?
Lord is the Holy Spirit, verse 17.
പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ കർത്താവ് ആത്മാവാകുന്നുവെന്ന്.
When we turn to the Holy Spirit, he removes that veil and he opens our eyes to see Jesus.
നാം പരിശുദ്ധാത്മാവിലേക്ക് തിരിയുമ്പോൾ പരിശുദ്ധാത്മാവ് മൂടുപടം മാറ്റിക്കളയുകയും നാം ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീരുകയും
ചെയ്യുന്നു. Now without a veil, we see in a mirror the glory of the Lord Jesus.
എന്നാൽ ഇവിടെ പറയുന്നു, പതിനെട്ടാമത്തെ വാക്യത്തില്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം കാണുന്നു.
From the Lord the Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം കാണുന്നു. So
it says in this verse that the Holy Spirit shows us the glory of Jesus in the scripture.
ഈ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലുള്ളതായ ക്രിസ്തുവിന്റെ തേജസ് നമ്മെ കാണിച്ചു
തരുന്നതാണ്.
ചില മനുഷ്യര് ബൈബിൾ വായിക്കുമ്പോൾ അതിലുള്ള വസ്തുതകളാണ് അവർ മനസ്സിലാക്കുന്നത്. അതേ പേജിൽ തന്നെ ചിലര് കർത്താവിന്റെ തേജസ് അവിടെ കാണുന്നു. അതാണ് വെളിപ്പാടിന്
കാരണമായിരിക്കുന്ന.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യകത ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു
വരികയുള്ളൂ.
നമുക്ക് വാദഗതിയിലൂടെ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ കഴിയത്തില്ല.
My younger days when I was foolish, I used to argue with people to try and prove the scripture to them.
എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു പോഷൻ ആയിരുന്ന കാലത്ത് വാദഗതിയിലൂടെ മറ്റുള്ളവരെ ബൈബിൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു.
Now I don't argue with people.
ഞാൻ ഇപ്പോൾ ആരുമായി വാദഗതിക്ക് പോകുന്നില്ല.
Even if I win the argument, this chap is not going to get revelation.
ഞാൻ പറയാറുണ്ട്, ഈ വാദഗതി ഞാൻ ജയിച്ചിട്ടും എന്ത് പ്രയോജനമാണ്, ഈ മനുഷ്യന് ഈ വ്യക്തിക്ക് ഒരു വെളിപ്പാട്
കിട്ടുമെന്ന്.
അവൻ ആത്മീയമായ ഒരു ആവശ്യകത പോലും അവന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഞാൻ എത്രമാത്രം അവനോട് വിശദീകരിച്ച് പറഞ്ഞാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല.
സിമ്പിൾ വില്ലേജേഴ്സ് ഇൻ തമിഴ്നാട് not at all educated who get revelation from God.
തമിഴ്നാട്ടിലുള്ള ലളിതരായ ഗ്രാമവാസികളെ പറ്റി എനിക്കറിയാം, അവരോട് എത്ര വിശദീകരിച്ച് പറഞ്ഞില്ല എങ്കിലും അവർക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നു. എന്നാൽ വളരെ ബുദ്ധിമാന്മാരായ ജ്ഞാനികളായ വ്യക്തികളെ എനിക്കറിയാം, അവര് ആത്മീയമായിട്ട് കുരുടന്മാരാണ്. ഇതിലെല്ലാം അടിസ്ഥാനപരമായിരിക്കുന്നത് എത്രമാത്രം ആത്മീയമായ ആവശ്യകത നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം ശിശുക്കൾക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നത്? കാരണം ആ ശിശുക്കൾക്ക് ഒരു ആവശ്യകതാ ബോധമുണ്ട്.
എവ്രിതിങ് ഇറ്റ് നീഡ്സ് ടു ഗോ ബാക്ക് ടു ഇറ്റ്സ് ഫാദർ ആൻഡ് മദർ.
അതിന് ആവശ്യമുള്ളതായ എല്ലാ കാര്യങ്ങൾക്കും അത് തന്റെ മാതാവിന്റെയും പിതാവിന്റെയും അടുത്തേക്ക്
പോകുന്നു. വാൻസ് ടു ബൈ സംതിങ് ഫോർ ദി സ്കൂൾ, ഫോർ ഹിസ് സ്കൂൾ വർക്ക്. Yes, you ask daddy and mommy, please get it for me.
അവൻ സ്കൂളിലെ ജോലിക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണമെങ്കിൽ അത് മാതാപിതാക്കന്മാരോട് പറയും, മമ്മി ഡാഡി എനിക്ക് ഈ കാര്യം
വാങ്ങിത്തരണമെന്ന്.
അതിന്റെ ആഹാരത്തിന് അത് മാതാപിതാക്കളെ ആശ്രയിച്ചിരിക്കുന്നു.
എന്നാൽ
നമ്മൾ പ്രായപൂർത്തിയായി വരുമ്പോൾ നാം അവരെ ആശ്രയിക്കുന്നില്ല. നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയുന്നു.
Spiritually, Jesus said, we must always be like children. Dependent on God day by day by day by day.
എല്ലാ ദിവസവും ദിനം പ്രതി ദൈവത്തിലെ പൂർണ്ണമായി
ആശ്രയിച്ചായിരുന്നു.
നാം അത് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വചനത്തിലേക്ക് കടന്നു വരേണ്ടത്?
I told you, God is not against intelligence.
ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബുദ്ധിമാന്മാരായ മനുഷ്യർക്ക് ദൈവം എതിരല്ല.
But the intelligent person must come like a being to God.
ആ ബുദ്ധിമാനായ ജ്ഞാനിയായ മനുഷ്യൻ ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം.
I read the scriptures. This is how I read the scriptures for 40 years.
ഞാൻ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് വചനം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത്.
Lord, in worldly things, I am very intelligent.
ഈ ലോകപരമായ കാര്യങ്ങളിൽ ഞാൻ വളരെ ബുദ്ധിമാനാണ് കർത്താവേ. ഞാൻ വളരെ കൂർമ്മതയുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പോൾ തന്നെ കാണുവാനായിട്ട് കഴിയും.
When it comes to your word,
എന്നാൽ നിന്റെ വചനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഒരു പോഷനാണ്. ഞാനൊരു കഴുതയെ പോലെയാണ്.
ഐ ഡോണ്ട് നോ,
എനിക്ക് മനസ്സിലാവുന്നില്ല.
ഈ revealed to the stupid person what your word means.
ഈ പോഷനായ ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് നിന്റെ വചനം എന്താണെന്ന് നീ മനസ്സിലാക്കി തരണമേ. ഇന്നും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ആ ഒരു അവസ്ഥയിലാണ്.
Amazing things which I've never read in a book or heard in a tape in my life.
അത്ഭുതകരമായ കാര്യങ്ങളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് ഞാൻ വേറെ പുസ്തകത്തിലോ വേറെ കാസറ്റുകളിലോ ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടുമില്ലാത്തത്.
I learned one thing, that God still reveals to me.
ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇപ്പോഴും ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു.
My greatest longing is to have more and more new revelation from God.
എന്റെ ജീവിതത്തിലെ അടങ്ങാത്തതായ ആഗ്രഹം കൂടുതൽ കൂടുതലായ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ എന്നുള്ളതാണ്. ഈ വചനത്തില് അനേക കാര്യങ്ങൾ ഇനിയും എനിക്ക്
മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
എന്റെ ജീവിതത്തിൽ ഒരു ആവശ്യകത ബോധമുണ്ടായെങ്കിൽ ദൈവം അതെനിക്ക് കാണിച്ചു തന്നുകൊണ്ട്
എന്റെ
ജീവിതത്തിലെ അവസാനം വരെയും ആ ആവശ്യകത ബോധത്തോടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ആവശ്യകത ബോധം നിങ്ങൾക്കുണ്ട്?
നിങ്ങളുടെ
ജീവിതത്തിൽ ആദ്യമേ യേശു കർത്താവിനെ നാഥനായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആവശ്യബോധം
ഉണ്ടായിരുന്നിരിക്കാം.
നിങ്ങൾ ഒരു വിശ്വാസിയായി അനേക വർഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആവശ്യബോധം നഷ്ടപ്പെട്ടിരിക്കാം. അതെ, അങ്ങനെയുള്ള അനേകരെ ഞാൻ
കണ്ടിട്ടുണ്ട്.
അവർ ആദ്യമായിട്ട് അവർ രൂപാന്തരപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ ദിവ്യ വെളിപ്പാടുകളും
ഉണ്ടായിരുന്നു.
അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ഒരു
വെളിപ്പാടുമില്ല.
അവരൊരു ആവശ്യ സ്ഥലത്തേക്ക് വരുമ്പോൾ അവരപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായ ദൈവത്തിലേക്ക് വരും.
And Jesus is revealed to them as the baptizer in the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന അഭിഷേകനായിട്ട് ദൈവം അവർക്ക്
വെളിപ്പെടുത്തി.
അവരുടെ ജീവിതത്തിലെ വേറൊരു ഉണർവിന്റെ വെളിപ്പാടിന്റെ അനുഭവത്തിലേക്ക് അവർ
വരുമ്പോൾ
ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ കുറെ ദിവസങ്ങളിലേക്ക് അവർ സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്. ചില മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ഇങ്ങനെയുള്ളതായ കാര്യം ഞാൻ അനേക സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്?
Because they lose the sense of need, they get taken up with the blessings.
അവർക്കുള്ളതായ ആവശ്യബോധം അവർ നഷ്ടപ്പെടുത്തുകയും അവരെ അനുഗ്രഹങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നത് കൊണ്ടാണ്.
If you are more taken up with the blessings God is giving you, you lose your sense of need pretty quickly.
ദൈവം നിങ്ങൾക്ക് തന്നതായ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യബോധം നഷ്ടപ്പെട്ടു
പോകും. So satisfied with what God has given you that you never get any more.
ദൈവം നിങ്ങൾക്ക് തന്നതിൽ ഒരു സംതൃപ്തനായിട്ട് നിങ്ങൾ മാറുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വയ്യാത്തതായ അവസ്ഥയിലേക്ക് നടന്നു
പോകും. God wants to show you more of Jesus in your life.
നിങ്ങളുടെ ജീവിതത്തിലെ യേശു കർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് കാണിച്ചു തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു.
And like you know, for example, we one day we knew we were sinners and God revealed Jesus as our savior to us.
നാം ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പാപിയാണെന്ന് ബോധ്യമുണ്ടാകുന്നു. അപ്പോൾ ദൈവം നമ്മെ യേശു കർത്താവിനെ നമ്മുടെ രക്ഷകനായിട്ട് നമുക്ക് ഒഴിവാക്കി തരുന്നു.
One who died for our sin.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഒരുവൻ.
There are so many millions of people in the world who haven't got even that simple revelation.
ലോകത്തില് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ആ വെളിപ്പാട് ലഭിക്കാത്തവരാണ്
മനുഷ്യര്.
അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, എന്നാൽ അവർക്ക് അത് അറിയത്തില്ല. പാപത്തിന്റെ ഒരു മോചനമില്ലാതെ അവരെ ജീവിക്കുന്നു. ഈ പട്ടണത്തില് യേശു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത എത്രയോ
ആൾക്കാരുണ്ട്.
അവർക്കൊരു സന്തോഷവുമില്ല.
They have no forgiveness of sins. They have no hope of heaven.
അവർക്ക് പാപമോചനമില്ല. സ്വർഗത്തിലെ പറ്റിയുള്ള ഒരു പ്രത്യാശയുള്ള ജീവിതത്തിലില്ല.
How did you get it?
നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കിട്ടുക?
One day in your life you had revelation that Jesus died for your sin.
ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതായ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചു.
Even though you may have known that truth from childhood.
ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ആ സത്യം അറിയാമായിരുന്നു.
I knew from childhood that Jesus died for the sins of the world.
എന്റെ ചെറുപ്പം മുതലേ എനിക്കറിയാമായിരുന്നു യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത്.
I always believed it.
ഞാൻ എപ്പോഴും അത് വിശ്വസിച്ചിരുന്നു.
But when I was 20 years old, it became revelation to me.
എന്നാൽ എനിക്ക് 20 വയസ്സായപ്പോൾ അതെന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായിട്ട് മാറി. യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു.
My savior.
അവൻ എന്റെ രക്ഷകനാണ്. ഞാൻ ഒരു പാപിയാണ്. ഞാനൊരു ആവശ്യമുള്ള
മനുഷ്യനാണ്.
എനിക്ക് പാപമോചനം ആവശ്യമാണ്. ഞാൻ കുറ്റമുള്ളവനാണ്. എനിക്ക് വെളിപ്പാട് ലഭിച്ചു. യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചു.
Then I came to a place in my life where I thought, even though my sins are forgiven, I don't have any power in my life.
എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിലും ശക്തിയില്ലാത്തതായ ഒരു മനുഷ്യനായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു. അത് വേറൊരു ആവശ്യമാണ്. വീണ്ടും നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നു.
Now I got forgiveness, but I need power.
കർത്താവ് എനിക്കിപ്പോൾ പാപമോചനം കിട്ടി, എന്നാൽ എനിക്ക് ശക്തി ആവശ്യമാണ്. എനിക്ക് ശക്തിയില്ല.
I'm not bold to witness for you.
നിന്റെ സാക്ഷിയായിട്ട് നിൽക്കാനുള്ളതായ ആ ധൈര്യം എനിക്കില്ല.
എഴുതേറ്റെന്ന്
പ്രസംഗിക്കാൻ എഴുതേറ്റ് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല.
I want power so that I can serve you.
എനിക്ക് ശക്തി ആവശ്യമാണ് നിന്നെ സേവിക്കേണ്ടതിന്.
Then I get a new revelation.
അപ്പോൾ എനിക്ക് ഒരു പുതിയ വെളിപ്പാട് ലഭിച്ചു.
Jesus is not only my savior, he is baptizer in the Holy Spirit.
അവൻ എന്റെ രക്ഷകൻ മാത്രമല്ല, അവൻ ആത്മാവിന്റെ അഭിഷേകവും കൂടിയാണെന്നുള്ള വെളിപ്പാട്.
I got power.
അപ്പോൾ എനിക്ക് ശക്തി ലഭിച്ചു.
I got boldness to witness.
യേശുവിനെ സാക്ഷിയായി നിൽക്കാനുള്ള ശക്തി എനിക്ക് ലഭിച്ചു.
Freedom to speak God's word.
ദൈവത്തിന്റെ വചനം പറയാനുള്ളതായ സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചു.
None of them produced by me. It's all God's gift.
അതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവം തന്നതായ ദാനമാണ്.
Then I come to another place of need in my life.
എന്റെ ജീവിതത്തിലെ മറ്റൊരു ആവശ്യബോധത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു.
Lord, I got forgiveness of sins.
ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പാപമോചനം ലഭിച്ചു.
I got some power to minister the word.
ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാനുള്ള കുറച്ച് ശക്തിയും എനിക്ക് ലഭിച്ചു.
But I don't have power to overcome sin in my life.
എന്റെ ജീവിതത്തിലുള്ളതായ പാപത്തെ ജയിക്കുവാനുള്ളതായ ആ ശക്തി എനിക്ക് ലഭിച്ചിട്ടില്ല. അത് വേറൊരു ആവശ്യമാണ്.
Particularly in the thoughts and in the secret areas of my life.
പ്രത്യേകമായിട്ട് എന്റെ ചിന്താമണ്ഡലത്തിലും നമ്മുടെ രഹസ്യമായ ജീവിതത്തിലും.
Many people seek for the baptism of the Holy Spirit because they want power. Have a great ministry before people.
അനേകര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്വേഷിക്കുന്നത് അവർക്ക് മനുഷ്യരുടെ മുന്നിൽ ഒരു വലിയ ശുശ്രൂഷ ആവശ്യമാണ്, അതിനുള്ളതായ ശക്തി ആവശ്യമാണ്.
They are not really seeking it for the glory of God. They are seeking it for their own exaltation.
അവരെ യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ല അന്വേഷിക്കുന്നത്, സ്വയം ഉയർത്തുവാൻ വേണ്ടിയാണ് അവർ അന്വേഷിക്കുന്നത്.
But that's something many people seek because they want a ministry.
അനേകരും അന്വേഷിക്കുന്നതാണ്, കാരണം അവർക്ക് ശുശ്രൂഷ ആവശ്യമാണ്.
But not many people seek for victory over sin in their secret life because they are not bothered about their secret life.
തങ്ങളുടെ ജീവിതത്തിലുള്ള രഹസ്യ പാപങ്ങളുടെ മേൽ ജയം പ്രാപിക്കാൻ വേണ്ടി അനേകർ അന്വേഷിക്കുന്നില്ല, കാരണം അതിനെപ്പറ്റി അവര് അധികം ഭാരപ്പെടുന്നില്ല.
Because they only bothered about their public life. They only for other people have good testimony and then they are happy.
അവർ പുറമേയുള്ള ജീവിതത്തെ പറ്റി മാത്രമാണ് അവർ ഭാരപ്പെടുന്നത്. മറ്റുള്ളവരെ നല്ലൊരു സാക്ഷ്യം പറയുന്നുവെങ്കിൽ അതുകൊണ്ട് അവരെ സത്യമുള്ള സമൃദ്ധരായിരിക്കും.
I was born again for 16 years.
ഞാന് വീണ്ടും ജനിച്ചിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു.
I was 35 years old.
എനിക്ക് അന്ന് 35 വയസ്സ് പ്രായമായിരുന്നു.
I was not a sinner on the outside.
ഞാൻ പുറത്ത് ഒരു പാപിയായിരുന്നില്ല.
Very good testimony on the outside.
എന്റെ പുറമെ എനിക്ക് ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു.
I was preaching.
ഞാൻ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ ഉള്ളിലെ ജീവിതത്തിലെ എനിക്ക് ഒരു ആവശ്യമുണ്ടായി. ഞാൻ കർത്താവിന്റെ തന്നിലേക്ക് കടന്നുപോയി.
What people think I am not.
ഞാൻ പറഞ്ഞു, കർത്താവെ മറ്റുള്ള മനുഷ്യരെ എന്നെ പറ്റി ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെയല്ല. മറ്റുള്ള മനുഷ്യരെ ചിന്തിക്കുന്നതായ ഒരു ഉള്ളിലെ ജീവിതമല്ല എനിക്കുള്ളത്.
People think my thoughts are all very holy and pure and such a pure holy man. It's not true.
എല്ലാവരും ചിന്തിക്കുന്നു എന്റെ ചിന്തയെല്ലാം വളരെ പരിശുദ്ധമാണ് വിശുദ്ധമാണ് ഞാനൊരു വിശുദ്ധനായ മനുഷ്യനാണെന്ന്, എന്നാൽ യാഥാർത്ഥ്യമല്ല. ഞാൻ വളരെ നിരാശനായി തീർന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്, ഞാനൊരു അഭിനേതാവായി തീരുവാൻ
ആഗ്രഹിക്കുന്നില്ല,
എന്റെ ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ട്. യേശു കർത്താവ് എന്റെ മുൻഗാമിയാണ് എന്നുള്ളതായ വെളിപ്പാട്.
Many of us have heard these titles of Jesus.
യേശു കർത്താവിന്റെ ഈ പേരുകളൊക്കെയും നാം പലരും കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രക്ഷകൻ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നല്ല ഇടയൻ എന്നുള്ളത്
കേട്ടിട്ടുണ്ടോ?
വഴിയും സത്യവും ജീവനും എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? പുനരുദ്ധാനവും ജീവനും എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞത്, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന്
പറഞ്ഞത്,
യേശു കർത്താവിന്റെ ഓരോരോ പേരുകളാണ് ഇവയൊക്കെ. നിങ്ങൾ ഇതൊക്കെയും കേട്ടിട്ടുണ്ടോ? എല്ലാവരും
കേട്ടിട്ടുണ്ട്.
രാജാവ് രാജാവ് രാജാവ്
All these things, maybe healer,
സൗഖ്യമാക്കുന്നവൻ, ആത്മാഭിഷേകൻ, പരിശുദ്ധാത്മാവിനാൽ,
all these you have heard.
ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്.
One title of Jesus many people have not heard.
അനേകർ കേൾക്കാത്തതായ യേശു കർത്താവിന്റെ ഒരു പേരുണ്ട്. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ മുൻഗാമിയായിരിക്കുന്നു. ആ വാക്യം നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ?
Only mentioned one or two places in scripture.
ഒന്നോ രണ്ടോ ഭാഗങ്ങൾ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ.
Hebrews 6 and verse 20.
എബ്രായ ലേഖനം 6 അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു.
Hebrews chapter 6 and verse 20.
എബ്രായ ലേഖനം 6 അധ്യായം 20-ാമത്തെ വാക്യം.
It says here that Jesus has entered into heaven as a forerunner within the veil, entered as a forerunner for us.
അവിടേക്ക് യേശു മെൽക്കിസലേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ
മുൻഗാമിയായിട്ട്,
നമ്മുടെ മുൻഗാമി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
He has run the same race we are to run in front of us.
നമ്മുടെ മുന്നില് നാം ഓടേണ്ടതായ ഓട്ടം അതേ വിധത്തിൽ ഓടിയതായ ഒരു വ്യക്തി.
If he's running some other race, then he cannot be my forerunner.
അവൻ വേറൊരു ഓട്ടമാണ് ഓടിയതെങ്കിൽ അവനെ എന്റെ
മുൻഗാമിയായിരിക്കാനായിട്ട്
അവൻ എന്റെ മുന്നിലല്ല ഓടുന്നതെങ്കിൽ അവനും എന്റെ മുൻഗാമിയായിരിക്കാൻ
കഴിയത്തില്ല.
മുൻപേ ഗമിക്കുന്നവന് എന്ന് പറയുന്നത് വ്യക്തമായിട്ടും യഥാർത്ഥമായിട്ടും എന്നെ പോലെ തന്നെ മുന്നിൽ ഓടുന്നവൻ.
Footsteps I can see and I can put my feet in those footsteps and run.
അവന്റെ പാദം വെച്ചിരിക്കുന്നതായ അടയാളങ്ങൾ എനിക്ക് കാണുകയും ആ അടയാളങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് നടക്കുവാനായിട്ട് കഴിയും.
And when I saw that,
ഞാനത് കണ്ടപ്പോൾ,
that solved my new problem.
എന്റെ ആ പുതിയ പ്രശ്നത്തെ അത് പരിഹരിക്കുകയുണ്ടായി.
What did I see there?
ഞാൻ എന്താണ് അവിടെ കണ്ടത്?
This revelation that God gave me at that time.
ആ സമയത്ത് ദൈവം എനിക്ക് തന്നതായ വെളിപ്പാട് എന്താണ്? അത് ദൈവവചനത്തിൽ നിന്ന്
തന്നെ.
ഞാനത് 16 വർഷങ്ങൾ വായിച്ചു കൊണ്ടിരുന്ന എന്നാൽ അതൊരു വെളിപ്പാടായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല എന്ന് മാത്രം. ഉദാഹരണമായിട്ട് ഈ വാക്യം,
Hebrews 2:17.
എബ്രായലേഖനം രണ്ടാം അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യം,
He had to be made like his brothers in all things.
ജനത്തിന്റെ പാപങ്ങൾക്ക് ഉപാക്ഷിത്വം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിനാൽ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സാദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. ആദ്യമായിട്ട് അവന്റെ സഹോദരന്മാരാരാണ്?
Who are my mother and brothers? These who hear the word of God and do it. These are my mother and my brothers.
Yesu kartavu paranju aarana ende ammayum sahodaranmarum ende vajanam kettu anusarikkunnavarana ende ammayum sahodaranmarum.
Are you one of those who hear God's word and do it? Then you are a brother of Jesus.
Devathinte vajanam kettu anusarikkunnavarude koode ulla oralaano ningal engil ningal Yesuvinte sahodaranmarana?
I believe that. I am a brother of Jesus.
ഞാൻ അത് വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
You know, I don't like people calling me reverend or right reverend or wrong reverend or pastor or any of these things.
എന്നെ മറ്റുള്ളവരെ റവറന്റ് എന്നോ റൈറ്റ് റവറന്റ് എന്നോ തെറ്റായ റവറന്റ് എന്നോ ഒന്നും വിളിക്കുന്നത് പാസ്റ്റർ വിളിക്കുന്നോ ഒന്നും എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നു ഇത് വളരെ താഴ്ന്നതായ പേരുകളാണ്.
Low titles like reverend and reverend doctor and such low titles.
ആ റവറന്റ് എന്നും റവറന്റ് ഡോക്ടർ എന്നും ഉള്ള ഏറ്റവും താഴ്ന്നയായ സ്ഥാനപ്പേരുകൾ എന്താണ് എനിക്ക്
തരുന്നത്?
ഞാൻ യേശു കർത്താവിന്റെ ഒരു സഹോദരനാണ്. ദേവിയെ തന്നെ സഹോദരൻ എന്ന് വിളിക്കുക. യേശു കർത്താവിന്റെ എളിയ സഹോദരൻ എന്നുള്ളത് അതിലും വലുതായ ഒരു സ്ഥാനപ്പേരുണ്ടോ?
Some pastors, if you call them brother, they get offended. You say, I'm not brother, I'm pastor.
ഇല്ല പാസ്റ്റർമാരെ നിങ്ങൾ സഹോദര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവര് ദേഷ്യം വരും. അവർ പറയും ഞാൻ സഹോദരനല്ല, ഞാൻ പാസ്റ്ററാണ്. അതെങ്ങനെയാണ്?
I'm not brother, I'm pastor.
ഞാൻ സഹോദരനല്ല, ഞാൻ പാസ്റ്ററാണ്.
They haven't understood the meaning of brother.
അവര് ആ സഹോദരൻ എന്നുള്ളതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല.
Brother means younger brother of Jesus Christ.
സഹോദരൻ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ ചെറിയ സഹോദരൻ എന്നാണ്.
My idea. It's written in Romans 8:29.
അത് എന്റെ ബുദ്ധിയിൽ നിന്ന് കടന്നു വന്നതല്ല. റോമാലേഖനം എട്ടാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു.
Romans 8:29 that Jesus might be the first born among many brothers.
ആ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു അനേകരിൽ അവൻ ആദിജാതനായി മാറട്ടെ.
That he must be the first among many brothers.
യേശു കർത്ത അവന് അനേക സഹോദരന്മാരിൽ ആദിജാതനായി മാറേണ്ടേ എന്നാണ്.
So he is the elder brother of many brothers.
അവന് അനേക സഹോദരന്മാരുടെ മൂത്ത സഹോദരനാണ്. ഞാൻ അപ്പോൾ ആരാണ്? നിങ്ങൾ ആരാണ്?
ബ്രദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശു കർത്താവിന്റെ ചെറിയ സഹോദരന്മാര്. ഞാൻ നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കണം.
I'm not going to degrade you by calling you reverend or pastor or stupid title like that.
നിങ്ങളെ റവറന്റ് എന്നോ ഡോക്ടർ എന്നോ റവറന്റ് ഡോക്ടർ എന്നോ പറഞ്ഞ അങ്ങനെയുള്ള സ്ഥാനപ്പേരുകളൊന്നും താഴ്ത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അതിലെല്ലാം ഏറ്റവും ഉന്നതമായ സ്ഥാനക്കാരാണ്
തരുന്നത്.
യേശു കർത്താവിന്റെ ചെറിയ സഹോദരൻ, യേശു കർത്താവിന്റെ ചെറിയ സഹോദരി, സഹോദരൻ സഹോദരി.
He became like us, his brothers, in all things.
അവൻ തന്റെ സഹോദരന്മാരെ സഹോദരന്മാരോട് എല്ലാ കാര്യത്തിലും സദൃശ്യന്മാരായിരുന്നു.
I am his brother.
ഞാൻ അവന്റെ സഹോദരനാണ്.
You are his brother.
നിങ്ങൾ അവന്റെ സഹോദരനാണ്.
He became like us in how many things?
അവൻ നമ്മെ പോലെ ഏതെല്ലാം കാര്യങ്ങളിലായി തീർന്നു. In all things. എല്ലാ കാര്യങ്ങളിലും അവൻ സദൃശ്യനായിരുന്നു.
Now you can either believe what church tradition says or what God's word says.
സഭയുടെ പാരമ്പര്യം പറയുന്ന എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാം.
The Roman Catholic saying.
റോമൻ കത്തോലിക്ക സഭ പറയുന്നു.
Official teaching of the Roman Catholic Church.
ഔദ്യോഗികമായിട്ട് ഉള്ളതായ റോമൻ കത്തോലിക്ക സഭയുടെ പഠനം.
The Bible alone is not our foundation.
ദൈവത്തിന്റെ വചനം മാത്രമല്ല നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്നത്.
Bible plus the tradition of the church is our foundation.
ബൈബിളും നമ്മുടെ സഭയുടെ പാരമ്പര്യവുമാണ് നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്നത്.
And so they say.
അതുകൊണ്ട് അവർ പറയുന്നു.
There may be things which are not in the Bible, but which also we believe because that is church tradition for so many years.
ബൈബിളിൽ ഇല്ലാത്തതായ അനേക കാര്യങ്ങൾ അത് സഭയുടെ ആചാരമായിരിക്കുന്നതിനാൽ, പാരമ്പര്യമായിരിക്കുന്നതിനാൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്നു.
So they are honest.
അവർ സത്യസന്ധരാണ്.
I respect them.
ഞാൻ അവരെ ബഹുമാനിക്കുന്നു.
I don't agree with them.
ഞാൻ അവരുമായി യോജിക്കുന്നില്ല.
But at least they are honest.
എന്നാൽ അവർ സത്യസന്ധരാണ്.
They say, Bible plus church tradition, so things which are not in the Bible also we believe.
അവർ പറയുന്ന ബൈബിളും സഭയുടെ പാരമ്പര്യവുമാണ് ബൈബിളിൽ ഇല്ലാത്തതായ കാര്യങ്ങളും അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു.
My problem is with the Protestants and the Pentecostals.
എനിക്കുള്ളതായ പ്രശ്നം പ്രൊട്ടസ്റ്റന്റുകാരെയും പെന്തക്കോസ്തുകാരെയും
സംബന്ധിച്ചുള്ളതാണ്.
അവർ പറയുന്നു ബൈബിൾ മാത്രമാണ് ഞങ്ങളുടെ
അടിസ്ഥാനമായിട്ട്.
എന്നിട്ട് അവർ ബൈബിൾ ഇല്ലാത്തതായ കാര്യങ്ങളും വിശ്വസിക്കുന്നു. അത് സത്യസന്ധത ഇല്ലായ്മയാണ്.
They don't accept certain things which are in the Bible.
അല്ലെങ്കിൽ ബൈബിളിൽ ഉള്ളതായ ചില കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
What is the Bible saying?
എന്താണ് ബൈബിൾ പറയുന്നത്?
Forget church tradition.
സഭയുടെ പാരമ്പര്യങ്ങളെ മറന്നു കളയുക.
He was made like his brothers in everything.
അവൻ തന്റെ സഹോദരന്മാരെ പോലെ എല്ലാ കാര്യങ്ങളിലും സദൃശനായിരുന്നു.
Whether you agree with it or not, it is still true.
അത് നിങ്ങൾ യോജിക്കുന്നോ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അത് സത്യം തന്നെയാണ്. നമ്മൾ പറയും അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
നാം
പറയും എങ്ങനെയാണ് ദൈവമായവര് എന്നെ പോലെ എല്ലാ കാര്യങ്ങളിലും തുല്യനായി മാറുന്നത്? നാം പറയും അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല.
നിങ്ങൾ
എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നത്? നിങ്ങളുടെ ബുദ്ധിയെ അടിസ്ഥാനമാക്കി.
16
വർഷം ഞാൻ അത് വിശ്വസിച്ചു. ഞാൻ എന്താണ് വിശ്വസിച്ചത്?
ജീസസ് കുഡ് നോട്ട് ബി ലൈക്ക് മീ ഇൻ എവരിതിങ് ബിക്കോസ് ദാറ്റ് ഈസ് ഡിസ്ഹോണറിങ്
യേശു കർത്താവിന് എന്നെ പോലെ എല്ലാ കാര്യങ്ങളിലും തുല്യനായി തീരുവാൻ കഴിയത്തില്ല, കാരണം അത് അവനെ തരം താഴ്ത്തുന്നത്
പോലെയാണ്.
ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിലും ഞാൻ അത് വിശ്വസിക്കാൻ
തയ്യാറായിരുന്നു.
എന്റെ മനസ്സും എന്റെ സഭയുടെ പാരമ്പര്യവും പറഞ്ഞു ഇല്ലില്ല അത് സാധ്യമല്ല, നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും അവന് തുല്യനായ തീരുവാൻ
കഴിയുന്നില്ല.
അപ്പോൾ ഞാൻ വേറൊരു വചനം വായിച്ചു. എബ്രായലേഖനം
4:15
അവൻ നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു.
And English is much clearer than the Malayalam there.
മലയാളത്തെക്കാളും ഇംഗ്ലീഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. മലയാളത്തിലെ തെറ്റായ ആ തർജ്ജിമ അനേക മനുഷ്യരെ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് പാപം ഒഴികെ സർവത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. പാപമല്ലാതെ എന്ത് പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു.
Every temptation in my life is only relation to sin.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരീക്ഷകളും പാപത്തോടുള്ള ബന്ധത്തിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഉറക്കം വരുന്നത് ഒരു പരീക്ഷയല്ല. നമുക്ക് വിശപ്പുണ്ടാകുന്ന ഒരു പരീക്ഷയല്ല. അത് സാധാരണ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. അത് ആദാമിനും ഉണ്ടായിരുന്നു.
സോ ടെംപ്ടേഷൻ ഈസ് ഓൾവേസ് ഇൻ റിലേഷൻ ടു സിൻ.
പരീക്ഷയായി പരീക്ഷ ഉണ്ടാകുന്നതെല്ലാം പാപം ചെയ്യുവാനുള്ളതായ പരീക്ഷയാണ്.
Meaningless translation. Apart from sin he was tempted. And I don't understand what temptation, what was he tempted with then?
പാപം വഴി എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അർത്ഥമില്ലാത്തതായ ഒരു തർജ്ജിമയാണ്. അത് എന്തിനാണ് ഇവനെ പരീക്ഷിക്കപ്പെടുന്നത്?
The language in the world is translated correctly.
ലോകത്തിലുള്ള ബാക്കി എല്ലാ ഭാഷകളിലും അത് ശരിയായിട്ട് തർജ്ജിമ ചെയ്തിരിക്കുന്നു. അവൻ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നിട്ടും പാപം ചെയ്തില്ല. അതെന്റെ കണ്ണുകളെ തുറന്നു.
അത്
മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഏറ്റവും
പ്രയാസമുള്ള
എന്നെ പോലെ എല്ലാ കാര്യങ്ങളിലും യേശുവിനെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്?
I don't know, but the Bible says that. I believe it.
എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ വചനം പറയുന്നു അതുകൊണ്ട് ഞാൻ
വിശ്വസിക്കുന്നു. I use my intelligence when I study chemistry and geography, but not when I come to the Bible.
ഞാൻ കെമിസ്ട്രിയും സയൻസും ഒക്കെയും പഠിച്ചപ്പോൾ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ചിരുന്നത് ബൈബിളിലേക്ക് കടന്നുവരുമ്പോൾ ഞാൻ അത് ഉപയോഗിക്കാറില്ല. കാരണം ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. നാം അത് ആദ്യമേ വായിക്കുകയുണ്ടായി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ജ്ഞാനിയായിരിക്കുന്നു, ഏറ്റവും കൂടുതൽ വിവേകിയായിരിക്കുന്നു, ഏറ്റവും ബുദ്ധിയായിരിക്കുന്നതും ഏറ്റവും അഹങ്കാരമുള്ളവനായിരിക്കുന്നവരും നിങ്ങൾ തള്ളപ്പെട്ടു
പോകാനിടയായി.
നിങ്ങളുടെ ബുദ്ധിയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രതിപാദിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ നാശത്തിലേക്ക്
പോകും.
ആ പ്രതിവാദത്തിലോ പ്രവാദഗതിയിലോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്റെ പാപത്തിൽ നിന്നുള്ളതായ വിടുതലായിരുന്നു, പാപത്തിൽ നിന്നുള്ള മോചനമായിരുന്നു.
I wanted a life where 365 days in the year I've never shouted my wife even once.
Yeah, എനിക്ക് ആവശ്യമായിരുന്നതായ ജീവിതം ഒരു വർഷത്തിന് 365 ദിവസവും ഒരു പ്രാവശ്യം പോലും എന്റെ ഭാര്യയുടെ മുൻപിൽ ഞാൻ കോപിക്കാത്ത അസഹസിക്കാത്തതായ ഒരു
ജീവിതമായിരുന്നു.
അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക്
ആവശ്യമായിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് അങ്ങനെയുള്ളതായ ഒരു ജീവിതത്തിന് ആഗ്രഹമില്ലായിരിക്കും, അപ്പോൾ ദൈവം അങ്ങനെയുള്ള വെളിപ്പാട്
നിങ്ങൾക്ക്.
മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭാര്യയുടെ നേരെ അസഹസിക്കുന്നത് കൊണ്ട് വളരെ സംതൃപ്തിയോടെ കഴിയുന്ന
ഭർത്താക്കന്മാരോട്
നിങ്ങൾ അതിൽ സന്തോഷമുള്ളവരാണെങ്കിൽ കൊള്ളാം, നല്ല
കാര്യമാണ്.
നിങ്ങൾക്ക് അങ്ങനെ ഒരു വെളിപ്പാടിന്റെ ആവശ്യമില്ല.
ഐ നീഡ് ദ റെവലേഷൻ ബിക്കോസ് ഐ ഡോണ്ട് നോ ഈവൻ വൺസ് എ മന്ത്.
എനിക്ക് അങ്ങനെ ഒരു വെളിപ്പാട് ആവശ്യമായിരുന്നു, കാരണം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ
ആഗ്രഹിക്കുന്നില്ല.
നിങ്ങളുടെ ഹൃദയ ചിന്തയിലൂടെ കടന്നു പോകുന്നതായ ചീത്തയായ ആ ചിന്തകളെ പറ്റി നിങ്ങൾക്ക് സംതൃപ്തിയുള്ളവരായിരിക്കും.
I didn't even want a dirty dream at
night. ഉറക്കത്തിലെ പോലും ആ ചീത്തയായിട്ടുള്ളതായ സ്വപ്നങ്ങൾ കാണുവാനും ഞാൻ ആഗ്രഹിച്ചില്ല.
I had a need in your mind.
എന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ഒരു ആവശ്യബോധം ഉണ്ടായിരുന്നു.
You may have dirty dreams and say, well, that's normal. All men have dirty dreams.
ചീത്തയായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, അപ്പോൾ നിങ്ങൾ പറയും സാരമില്ല, എല്ലാ മനുഷ്യരും അങ്ങനെയുള്ള സ്വപ്നം കാണുന്നു.
You don't need this revelation.
നിങ്ങൾക്ക് ഈ വെളിപ്പാടിന്റെ ആവശ്യമില്ല.
I needed it because I wanted to be free from my dirty dream.
എനിക്ക് അത് ആവശ്യമുണ്ടായിരുന്നു, കാരണം എന്റെ തെറ്റായ സ്വപ്നങ്ങളിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാൻ എനിക്ക്
ആവശ്യമാണ്.
അതൊരു വാദഗതിക്കുള്ളതായ കാര്യമല്ല.
It's a matter of purity of heart.
നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയെ പറ്റിയുള്ളതായ കാര്യമാണ്.
If you desire more purity of heart, God will give you more revelation.
നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതലായ വിശുദ്ധി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ദൈവം കൂടുതലായ വെളിപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തരും.
I had problem with my eyes.
എനിക്ക് എന്റെ കണ്ണുകളെ കുറിച്ച് പ്രശ്നമുണ്ടായിരുന്നു. കണ്ണുകൾ കൊണ്ട് മോഹിക്കുന്നത്. ചിലര് പറയും അതൊന്നും സാധാരണമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് സാധാരണ
കാര്യമല്ല.
പറയുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ മോഹിക്കുന്നതെങ്കിൽ ആ കണ്ണിനെ നീ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക.
People who want to deal with sin like that, those are the ones who need revelation.
പാപത്തെ കുറിച്ച് അതേ വിധത്തിൽ ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെ അവർക്കാണ് വെളിപ്പാട്
ആവശ്യമായിട്ടുള്ളത്.
ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ വീണ്ടും ജനിച്ചവനാണ്, എന്നാൽ ഞാൻ പരാജയപ്പെടുത്തപ്പെട്ടവനാണ്. എന്റെ ചിന്തയിലും എന്റെ കണ്ണുകളിലും ഞാൻ
പരാജയപ്പെട്ടവനാണ്.
ഞാൻ വിശ്വസിക്കുന്നില്ല യേശു കർത്താവ് ഇങ്ങനെയാണ് ജീവിച്ചതെന്ന്. യേശു കർത്താവ് പരാജയപ്പെട്ടാണ് ജീവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പിശാചനോട് പറഞ്ഞു, പിശാചനോട് പറഞ്ഞു, അവൻ നിന്നെ പോലെ അല്ലായിരുന്നു, നിനക്ക് അവനെ പോലെ ആയിത്തീരുവാൻ കഴിയത്തില്ല, അവൻ ദൈവമാണ്.
ഞാൻ പറഞ്ഞു
അത് ശരിയാണ്, അവൻ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അവനെ അനുഗമിക്കാൻ
സാധിക്കുന്നില്ല.
ഞാൻ എപ്പോഴും പരാജയപ്പെടുകയും പരാജയത്തിൽ ഞാൻ സംതൃപ്തനായി കഴിയുകയും ചെയ്യുന്നു, കാരണം യേശു ദൈവമാണ്.
That's how the devil has kept so many believers content with their thoroughly defeated life.
അങ്ങനെയാണ് പിശാച് അനേക വിശ്വാസികളുടെ തങ്ങളുടെ പരാജയത്തിൽ തന്നെ സംതൃപ്തരാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്നത്. ഞാൻ എന്നാൽ അതിൽ
സംതൃപ്തനായിരുന്നു.
ഞാൻ എന്റെ രാത്രികാലങ്ങളിൽ എന്റെ തലയിണ്ണയിൽ ദൈവത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്മേൽ ഒരു ജയം ആവശ്യമാണ്.
You have ever wept on your pillow at night asking God for purity and victory in your life?
വിശുദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിന്റെ മേലുള്ള ജയത്തിനു വേണ്ടി രാത്രികാലങ്ങളിൽ നിങ്ങളുടെ കരയിണയിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ദൈവത്തിൽ കരഞ്ഞിട്ടുണ്ട്? ഒരിക്കലുമില്ല.
Don't expect any revelation from God.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്നും അധികം വെളിപ്പാടുകൾ പ്രതീക്ഷിക്കരുത്.
God is the rewarder of those who diligently seek him.
ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനായ ദൈവമാണ്.
Jesus said in Luke 18 and verse 8.
ലൂക്കോസിന്റെ സുവിശേഷം
18:7.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിലെ കർത്താവ് പറഞ്ഞു,
God brings about justice for his elect who cry to him day and night. Luke 18 and verse 7.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം, ദൈവമോ രാപകൻ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ?
You know the story in the previous verses?
അതിന് മുൻപുള്ള വാക്യങ്ങളുടെ കഥ നിങ്ങൾക്കറിയാമോ?
മൂന്നാമത്തെ
വാക്യത്തിൽ പറയുന്നു, ഒരു ന്യായാധിപതിയുടെ അടുത്തേക്ക് പോകുന്നതായ ഒരു വിധവ ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, എന്റെ പ്രതിയോഗിയിൽ നിന്ന് നീ എന്നെ എന്റെ പ്രതിയോഗിയെ
ബുദ്ധിമുട്ടിക്കുന്നു,
ഞാൻ സഹായമില്ലാത്ത എന്നെ സഹായിക്കണമേ. ആ ന്യായാധിപൻ പറഞ്ഞു, നീ കടന്നു പോകുക. അടുത്ത ദിവസം അവൾ വീണ്ടും
പോകും.
അവനെ രാത്രിയിൽ അവന്റെ ഭവനത്തില്
എന്റെ
എന്റെ പ്രതിയോഗിയിൽ നിന്ന്
തന്നെ
അവന്റെ ഓഫീസിലും അവന്റെ ഭവനത്തിലും എല്ലായിടത്തും തുടർച്ചയായി അവനെ
ശല്യപ്പെടുത്തുന്നുണ്ട്.
അവസാനമായിട്ട് ന്യായാധിപതി പറഞ്ഞു, ശരി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് കർത്താവ് അവിടെ അത് പറയുന്നു,
won't do that for his elect who cry to him day and night.
രാത്രിയും പകലും തന്നോട് കരയുന്ന അവന്റെ വൃദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് ചെയ്യുകയില്ലയോ?
I was also praying to God like that widow.
ആ വിധവയെ പോലെ ഞാൻ ദൈവത്തോട്
കരയുന്നു,
കർത്താവേ എനിക്ക് എന്നെ
സഹായിക്കുവാനായിരുന്നില്ല.
എന്റെ ശത്രു എന്റെ ചിന്താമണ്ഡലത്തെ
നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്റെ ശത്രു എനിക്ക് രാത്രികാലങ്ങളിലെ തെറ്റായുള്ളതായ സ്വപ്നങ്ങൾ
തരുന്നു.
എന്റെ ശത്രു എന്റെ കണ്ണുകളെ മലിനമാക്കിക്കൊണ്ട്, എന്റെ ശത്രു എന്റെ നാവിനൂടെ എന്നെ ദേഷ്യമുള്ളവനാക്കി
മാറ്റുന്നു.
കർത്താവേ എന്നെ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. ഇവിടെ എന്താണ് പറയുന്നത്? അവൻ രാപകൽ തന്നോട് നിലവിളിക്കുന്നവര് ദൈവം പെട്ടെന്ന് ഉത്തരം തരുമെന്ന് അവിടെ പറയുന്നു. രാപകല് കരയാത്തവരുടെ കാര്യം എങ്ങനെയാണ്?
അവരുടെ
പരാജയപ്പെട്ട ജീവിതത്തെ പറ്റി അവർ സംതൃപ്തി ഉള്ളവരാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും ദേഷ്യപ്പെടുന്നില്ല. മുൻപ് ചില കാര്യങ്ങൾ ഞാൻ അവളെ അടിക്കുമായിരുന്നു, ഇപ്പോൾ എന്നാൽ ഞാൻ ദേഷ്യപ്പെടുന്ന മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ വളരെ വളരെ നന്നായിരിക്കുന്നു.
They're happy with their dirty dreams and dirty thoughts and lust of the eyes. They're quite happy.
കണ്ണിന്റെ മോഹങ്ങളിലും തെറ്റായിട്ടുള്ള സ്വപ്നങ്ങളിലും തെറ്റായുള്ള ചിന്തകളിലും എല്ലാം അവർ സംതൃപ്തി ഉള്ളവരാണ്. ഞാൻ എന്നാൽ അതിൽ സംതൃപ്തി
ഉള്ളവരായിരുന്നില്ല.
എനിക്കറിയാം ദൈവവചനം പറയുന്നു, പാപം നിങ്ങളുടെ മേലെ കർത്തൃത്വം നടത്തുകയില്ല എന്ന്. റോമലേഖനം 6:14
വാക്യം,
കർത്താവേ ഇപ്പോഴും പാപം എന്നെ ഇപ്പോഴും ഭരിച്ചുകൊണ്ട്.
നിന്റെ
വചനം പറയുന്നു, പാപം എന്നെ മേൽ കർത്തൃത്വം നടത്തുകയില്ല, എവിടെയോ എന്തോ കുറവുണ്ട്. ചിലരൊക്കെയും അത്രമാത്രം ആവശ്യം അവരുടെ ജീവിതത്തിലില്ല. നമ്മൾ ചിന്തിച്ചു നോക്കാം, പാകിസ്ഥാൻ കടന്നു വന്ന കാശ്മീരിലെ ആ കാർഗിൽ മേഖലയൊക്കെ പിടിച്ചെടുത്തു എന്ന്
കരുതാം.
ഇന്ത്യ പറയുക, അത് സാരമില്ല, അവർ കുറച്ചൊക്കെയും പിടിച്ചുകൊണ്ട് പോയിക്കട്ടെ, ഇതിലെന്ത് കാര്യമാണുള്ളത്. അവരവിടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അരുണാചൽ പ്രദേശ്,
അരുണാചൽ പ്രദേശിലെ ചില ഭാഗങ്ങൾ ചൈനയും പിടിച്ചെടുത്തപ്പോൾ നമുക്കിപ്പോഴും അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അവർ പിടിച്ചെടുക്കുകയും അവരുടെ കൈവശിക്കുകയും ചെയ്തിരിക്കുന്നു. ചില വിശ്വാസികൾ
അങ്ങനെയാണ്,
അവരുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ പിന്നാക്കി പിടിച്ചു വെച്ചിരിക്കുന്നു. അവർ പറയുന്നത് സാരമില്ല, കുറച്ചൊക്കെയും അവൻ പിടിച്ചുകൊണ്ട് പോയി, എന്നാലും നമുക്ക് ഇപ്പോഴും വേറെ ചില കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ.
കാര്യമില്ല,
ഇന്ത്യ അത് ചെയ്തില്ല.
400 people died.
അവർ യുദ്ധം ചെയ്ത് 400 പേര് മരിച്ചുപോയി. അവിടെ അതിക്രമിച്ചു കടന്നവരെ അവർ പുറത്തേക്ക് തള്ളി കളഞ്ഞു.
Believers should learn a lesson from the Indian army.
Indian patalathil ninnum vishwasigal oru paadam padikkanadayittundu.
Why do you allow the devil to come and occupy some territory in your life which should belong to God?
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അവകാശമായിരിക്കുന്ന ചില മേഖലകൾ പിശാചുകൾ പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ എന്തിനാണ്
അനുവദിക്കുന്നത്?
ആ ഇന്ത്യൻ പട്ടാളത്തിനുണ്ടായിരുന്നതായ ആ തീരുമാനവും ഉറപ്പും എന്തുകൊണ്ടാണ് നിങ്ങൾക്കില്ലാത്തത്? നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ പറ്റി വാദഗതിയിലാകുകയും എബ്രഹാം 2:4 പറഞ്ഞു
വാദഗതിയിലായി.
സഹോദരൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് വാദഗതിയല്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് വിജയമാണ്
ആവശ്യം.
നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, കാരണം നിന്റെ ബുദ്ധിയെ പറ്റി നീ വളരെ അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെ പറ്റി നീ ഭാരപ്പെട്ടായിരിക്കുന്നു. എന്താണ് പാസ്റ്റർ പഠിപ്പിക്കുന്നത്? അവന്റെ ജീവിതത്തിലും അവന് പാപത്തിന്റെ മേലെ ജയമില്ലായിരിക്കും. ഞാനൊരു യുവ ക്രിസ്ത്യാനിയായിരുന്നു, പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ജീവിച്ചിരുന്ന ആ കാര്യത്തില് ഞാനൊരു മിഷണറിയുടെ അടുത്തേക്ക് കടന്നുപോയി.
അമേരിക്കൻ മിഷണറി,
ഒരു അമേരിക്കക്കാരനായ ഒരു മിഷണറിയുടെ അടുത്ത്.
I want to ask you a question.
ഞാൻ പറഞ്ഞു സഹോദര എനിക്ക് ചോദ്യം
ചോദിക്കാനായിട്ട്
ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ചീത്തയായ ചിന്തകളിലും കണ്ണിന്റെ മോഹങ്ങളിൽ നിന്നും ഒരു മോചനം പ്രാപിക്കുന്നത് നിനക്ക് അതിൽ വിജയം കിട്ടിയിട്ടുണ്ടോ അവൻ എന്താണ് പറഞ്ഞോ അവന് ആ വിഷയം മാറ്റിയിട്ട് വേറെ ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഉത്തരം
അറിയാം
ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ വിഷയം മാറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ കാര്യം സംസാരിക്കുന്നതിൽ അവൻ താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് എനിക്ക് കടന്നു പോകാനായിട്ട്
അങ്ങ്
അന്നേരം ഒരു പാസ് ഇല്ലായിരുന്നു എങ്ങനെ പാവത്തിന്റെ വിജയം പ്രാപിക്കാമെന്ന്
പറഞ്ഞു
ഞാൻ ബഹുമാനിച്ചിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാലും അദ്ദേഹത്തിന് എന്നോട് പറയുവാനായിട്ട് കഴിഞ്ഞില്ല അവസാനമായിട്ട് ദൈവം എന്നെ കാണിച്ചു തന്നു
ജീസസ്
യേശു കർത്താവ് നിങ്ങളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു നിങ്ങളെ പോലെ തന്നെ അവൻ ആയി തീർന്നു അവൻ നിങ്ങളുടെ മുൻഗാമിയാണ് അത് വാസ്തവമായിട്ടും യഥാർത്ഥമായിട്ടും എന്റെ കണ്ണുകളെ തുറക്കാനിടയായി തീർന്നു രാവും പകലുമുള്ളതായ എന്റെ കരച്ചിലിന്റെ
ഉത്തരമായിരുന്നു
എന്റെ ഈ പ്രസംഗത്തിൽ എനിക്ക് ഇത് വിശദീകരിക്കുവാനായിട്ട് കഴിയും നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾക്ക് അത്
മനസ്സിലായിരുന്നു
നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി ആ നിങ്ങൾ പറയുന്ന സൗരൻ താക്കെ ഞാൻ ഇതിനോട് യോജിക്കുന്നു
അടുത്ത
മാസവും അടുത്ത ആഴ്ചകൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നെങ്കിൽ എന്ത് പ്രയോജനമാണ്
അതുകൊണ്ടുള്ളത്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പാട് തരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക യേശു കർത്താവ് നിങ്ങളെ പോലെ ഒരുവനായി
തീർന്നിട്ടുള്ളത്
നിന്നെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കപ്പെട്ടു നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളൊക്കെയും അവനും അനുഭവിച്ചു
ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെയെല്ലാം അവൻ ജയം നേടുവാനായിട്ട് ഇടയായി
തീർന്നു
ആ വെളിപ്പാട് എനിക്ക് ലഭിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവേ ഞാൻ അത്രത്തില് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഇതേ പരീക്ഷ നീയും അന്ന് അനുഭവിച്ചിരുന്നു നീ എന്താണ് അന്ന് ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ അതിനോട് യുദ്ധം ചെയ്തു
ഐ വാണ്ട് ടു ഫോളോ യു
ഞാൻ നിന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു
മൈ ലൈഫ് ചേഞ്ച്
എന്റെ ജീവിതം അതോടെ മാറി
മൈ ഫാമിലി ലൈഫ് ചേഞ്ച്
എന്റെ കുടുംബജീവിതം മാറി
I became more fearless in my life.
എന്റെ ജീവിതത്തില് ഭയമില്ലാത്തവനായിട്ട് ഞാൻ തീർന്നു
greater liberty in my ministry.
എന്റെ ശുശ്രൂഷയിൽ വലിയ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു
it didn't matter what people said about me.
മറ്റുള്ളവരെ എന്നെ പറ്റി എന്ന് പറയുന്നു എന്നുള്ളത് കാര്യമുള്ള കാര്യമല്ല
Jesus said, if they call me Beelzebul, what do you think they'll call me?
എന്നെ അവരെ ബെൽസെബൂൽ എന്ന് വിളിക്കുന്നത് നിങ്ങളെ എന്താണ് അവർ വിളിക്കാൻ
പോകുന്നത് people have to call me bad names because they call Jesus bad names.
ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവരെ എന്നെ തെറ്റായ ചീത്തയായ പേരുകൾ വിളിക്കും കാരണം യേശുവിനെയും അവർ
വിളിച്ചു
അതെന്നെ ഭാരപ്പെടുത്തി യേശു കർത്താവിനെ ഒരു വ്യാജ പ്രവാചകൻ എന്ന് വിളിച്ചു എന്നെയും വ്യാജ പ്രവാചകൻ എന്ന്
വിളിക്കുന്നു
അത് എന്റെ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല കാരണം എന്റെ ജീവിതത്തിൽ ആ പാവസമയമല്ല ജയം
തന്നു
എന്റെ ചിന്ത കൂടുതൽ വിശുദ്ധിയിലായി തീർന്നു എന്റെ സ്വപ്നങ്ങളെ വിശുദ്ധിയിലായി തീർന്നു എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി
finally found the secret
ഞാൻ പറഞ്ഞു കർത്താവേ ഞാൻ അവസാനം എന്റെ ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു
ജീസസ് ഈസ് മൈ ഫോർവേർഡ്
യേശു കർത്താവേ എന്റെ മുൻഗാമിയാണ്
ഹൗ ഐ നോ ദാറ്റ് ഐ ഹാവ് ടു ലുക്ക് അറ്റ് ജീസസ് ആൻഡ് റൺ ദിസ് വേ
അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ഓട്ടം ഓടേണ്ടതാണ്
many many words that I began to understand for the first time
ആ ആദ്യമായിട്ട് എനിക്ക് അനേക വാക്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി
in Christianity we have proclaim this truth that Jesus is God.
Da kṛtiya jīvatale nāṁ yēśu kartāvu dēivam āṇadullāya satya nāṁ uḷakka prakyāpikkārunḍu.
That's why I worship him, that's why I pray to him.
Yāṇa adu viśvasikkunnu aḍuṇḍāṇa yāṇa avane ārādhikkunnu avanoḍu prārthikkunnu.
The second truth that he became like his brothers in all things.
രണ്ടാമത്തെ സത്യം അവൻ തന്റെ സഹോദരന്മാരോട് എല്ലാ കാര്യങ്ങളിലും തുല്യനായിരുന്നു സദൃശനായിരുന്നു അനേകം വിശ്വസിക്കുന്നില്ല.
ബിക്കോസ് ഓഫ് ദാറ്റ് ചർച്ച് ട്രഡിഷൻ, ലൈക്ക് ദി റോമൻ കാത്തലിക് ചർച്ച് ട്രഡിഷൻ, ദാറ്റ്സ് വാട്ട് ദേ ബിലീവ്.
എന്തുകൊണ്ടാണ് അവരുടെ സഭയുടെ പാരമ്പര്യം റോമ കത്തോലിക്ക സഭയുടെ സഭാ പാരമ്പര്യം പോലെ അവർ അതിനെ മുഴുവൻ
പിടിച്ചിരിക്കുന്നത്?
ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നില്ല.
ലൈക്ക് ഇറ്റ്സ് നോട്ട് ഇൻ ഓൾ തിങ്സ് ദേ വോണ്ട് ബിലീവ്.
നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിട്ടും വിശ്വസിക്കുന്നില്ല.
Many years ago I threw away the Jacobite tradition. I threw away every church tradition after that.
Anega varshangalukku munpu njan yakobasavayude parambriyangal erinju kalanju adishakam ella sabagaldeyum parambriyam njan erinju
kalanju. I have only God's word now.
Njan paranju en devathinte vaayam maatrame ennodu koode ullu.
Written here I believe it. I don't care which church doesn't believe it.
Ivide ezhuthirikkunnathu konda njan vishwasikkunnu edu sabha vishwasikkunnilla ennulla njan kaaryamaakkunnilla.
My life a triumphant life.
എന്റെ ജീവിതം ഒരു ജയജീവിതമായിട്ട് മാറ്റുവാൻ അത് ഇടയായി തീർന്നു.
ഐ വിഷ് ദ സെയിം ഫോർ യു.
ഞാൻ നിങ്ങൾക്കും അത് തന്നെ ആഗ്രഹിക്കുന്നു.
മാനി ക്രിസ്ത്യൻസ് ഹു അപ്പിയർ വെരി സ്പിരിച്വൽ ഓൺ ദി ഔട്ട്സൈഡ് ആർ വെരി ലോൺലി ആൻഡ് ഡിപ്രസ്ഡ് ആൻഡ് ഡിഫീറ്റഡ് ഇൻസൈഡ്.
പുറമേ ആത്മീയരായിട്ട് നാം കാണുന്ന അനേകർ അവരുടെ ഉള്ളിൽ പരാജയപ്പെട്ടവരും ഒറ്റയ്ക്കായിരിക്കുന്നവരും ക്ഷീണിച്ചിരിക്കുന്നവരും.
വാട്ട് യു നീഡ് ടു സീ,
നിങ്ങൾ എന്താണ് കാണേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു.
സീ വൺ ഗ്ലോറിയസ് ട്രൂത്ത് ദാറ്റ് ജീസസ് ബികെയിം ലൈക്ക് യു ഇൻ ഓൾ തിങ്സ്.
ആ യേശു കർത്താവ് നിങ്ങളെ പോലെ എല്ലാ കാര്യങ്ങളിലും ആയി തീർന്നു എന്നുള്ളതായ അനേക സത്യം തൈലത്തോടെ
മനസ്സിലാക്കണം.
എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. അത് കർത്താവിനെ നാം തരം താഴ്ത്തുകയല്ല ചെയ്യുന്നത്. ഞാൻ ഈ ഉദാഹരണം ഉപയോഗിക്കാറുണ്ട്.
മിഷനറി ഫ്രം a wealthy country like America came to India to help the poor people in the slum.
ഇന്ത്യയിലെ സ്ലമ്മിലൊക്കെ കഴിയുന്നതായ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ നിന്നും ഒരു ഒരു മിഷനറി കടന്നു വരുന്നുവെന്ന്
കരുതുക.
അവനെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ
താമസിക്കുന്നു.
അവന് എല്ലാ ദിവസവും ഈ ചേരി പ്രദേശങ്ങളിലേക്ക് അവരെ സന്ദർശിക്കുവാൻ കടന്നു പോവുകയും ആ ദിവസത്തിന്റെ അവസാനം തിരികെ വന്ന് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നു എന്ന് കരുതുക.
We will admire him because there was no need for him to come to India at all. He could have lived comfortably in America.
Naam avane bahumanikku kaaranam avane indilekku varendathay oru avashyam illayirunnu avan sugamayitt Americayil thamasikkamayirunnu.
Definitely we will admire him and appreciate him.
Thirchayum naam avane bahumanikkum avane angeerikkum cheyyum.
Here is another missionary.
ഇവിടെ വേറൊരു മിഷനറി അവന് അമേരിക്കയിൽ നടന്നു
വന്നവനാണ്.
അവനെ ചേരി പ്രദേശത്തെ ചേരിയിൽ അവരോട് കൂടെ താമസിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു.
Which one is greater in your eyes?
നിങ്ങളുടെ കണ്ണുകളിൽ ആരാണ് വലിയവനായിരിക്കുന്നത്? ആദ്യത്തെ ആളോ രണ്ടാമത്തെ ആളോ?
രണ്ടാമത്തെ ആള്. You think Jesus came in some five star flesh and taught us, and I say he came in our flesh. Which is greater?
യേശു കർത്താവ് ഒരു പഞ്ചനക്ഷത്ര ജനവുമായി വന്നു ജീവിച്ചു എന്ന് പറയുന്നതും ഞാൻ പറയുന്നത് പോലെ യേശു കർത്താവ് നമ്മുടെ ജനത്തിൽ വന്നു എന്ന് പറയും വന്ന് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്
ശരിയായിട്ടുള്ളത്?
അനേക വർഷങ്ങളിൽ ഞാൻ ചിന്തിച്ചിരുന്നു അവൻ കടന്നു വന്ന ഒരു പഞ്ചനക്ഷത്ര ജനത്തിലാണ്.